midst of a world that was living in sin, there was one man, Noah, who brought delight to the heart of God.
രാവിലെ നാം ചിന്തിച്ചതുപോലെ അന്നത്തെ ലോകം മുഴുവനും പാപത്തിൽ രസിച്ച് ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിരുന്ന നോഹ എന്ന ഒരു പുരുഷൻ ആ തലമുറയിൽ ഉണ്ടായിരുന്നു.
And the Bible is the history of God looking for people here and there in different generations.
ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകം വിവിധ തലമുറകളിൽ ജീവിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ച മനുഷ്യരുടെ ചരിത്രമാണ്.
God's work was never done by huge crowds.
ദൈവത്തിന്റെ ഹിതം ഒരു തലമുറയിലും വലിയ ആൾക്കൂട്ടം പുരുഷാരം അല്ല അനുഷ്ഠിച്ചിട്ടുള്ളത്.
If you read the Bible, you'll see that most of the time God's work was done by one or a few faithful men and women.
ദൈവവചനം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മിക്ക കാലഘട്ടത്തിലും ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം വളരെ ചുരുക്കം പേരാണ് എപ്പോഴും അനുസരിക്കുവാനായി താൽപര്യപ്പെട്ടിട്ടുള്ളത്.
There are many who come to God for his blessings.
ദൈവത്തിന്റെ അടുക്കൽ അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് കടന്നുവരുന്ന നിരവധി പേരുണ്ട്.
But there are very few through whom God can accomplish his purposes.
എന്നാൽ ദൈവത്തിന് തന്റെ ദിവ്യ ഉദ്ദേശങ്ങൾ നിവൃത്തിയാക്കുവാൻ സാധ്യമായിത്തീരുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾ കൂടെ മാത്രമാണ്.
സോ വി കൻ ഹാവ് ടു ടൈപ്സ് ഓഫ് മീറ്റിംഗ്സ്.
അതുകൊണ്ട് തന്നെ രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്തീയ സമ്മേളനങ്ങൾ സാധ്യമാണ്.
വി കൻ ഹാവ് എ മീറ്റിംഗ് വെയർ വി സേ വി ആർ ഗോണ ടു പ്രൊക്ലെയിം ടു യു ഓൾ ദി ബ്ലെസ്സിംഗ്സ് യു കൻ ഗെറ്റ് ഫ്രം ഗോഡ്.
ഒരു മീറ്റിംഗില് സന്ദേശത്തിന്റെ കാതലായ വിഷയം ഇതായിരിക്കും, ദൈവത്തിന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയുവാനുണ്ടോ അതെല്ലാം ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യാം.
There'll be huge crowds for that.
അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ വാഗ്ദാനം ചെയ്യുന്ന സമ്മേളനങ്ങളിൽ വലിയ ആൾക്കൂട്ടം സ്വാഭാവികമാണ്.
But if we have a meeting to say God needs a few people who will really suffer and sacrifice and be willing to lay down their lives so that his purpose will be accomplished on earth.
എന്നാൽ മറ്റൊരു മീറ്റിംഗിൽ കേൾക്കുന്ന സന്ദേശം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ദൈവത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാനും വില കൊടുക്കുവാനും വേണ്ടി വന്നാൽ ജീവൻ വെച്ചുകൊടുക്കുവാനും തയ്യാറുള്ള ചുരുക്കം പേരെ ദൈവം അന്വേഷിക്കുന്നു, ആ ഒരു സന്ദേശം കേൾക്കുന്ന മീറ്റിംഗിൽ ആള് കുറവായിരിക്കും.
Very few people will come.
വളരെ ചുരുക്കം പേർക്കേ അത്തരമൊരു ജീവിതത്തിനായി താല്പര്യമുള്ളൂ.
Jesus did not say come and be blessed, he said come and die.
യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ സന്ദേശങ്ങളുടെ രത്നച്ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരോടും അവൻ പറഞ്ഞത് കടന്നുവന്ന് അനുഗ്രഹിക്കപ്പെടുക എന്നല്ല, മറിച്ച് വരിക, എന്റെ പിന്നാലെ വരിക, ജീവൻ വെക്കുവാൻ മരിക്കുവാൻ തയ്യാറാകുക.
He called people to die to themselves.
കർത്താവ് യേശുക്രിസ്തു മരിക്കുവാൻ ജീവിതങ്ങളെ വിളിച്ചുവെന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ശാരീരിക മരണമല്ല, തങ്ങളുടെ സ്വയ ജീവന് സ്വാർത്ഥതയ്ക്ക് മരിക്കുവാനാണ് കർത്താവ് ആഹ്വാനം ചെയ്തത്.
The only thing that Jesus ever said that we must do daily is take up the cross.
ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും മുടക്കം കൂടാതെ നാം കർത്താവിന്റെ മക്കളാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അവിടുന്ന് പറഞ്ഞത് നാളുതോറും നമ്മുടെ ക്രൂശ് എടുക്കുക എന്നുള്ളതാണ്.
If you take a concordance and look up the word daily.
ഒരു കൺകോർഡൻസ് നിങ്ങൾ എടുത്തിട്ട് ഒത്തുവാക്യത്തിന്റെ പുസ്തകം നിങ്ങൾ എടുത്തിട്ട് ഡെയിലി പ്രതിദിനം എന്നുള്ള പദം നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ
and look through the gospels.
സുവിശേഷങ്ങളിൽ ആ ദിവസം തോറും നാൾതോറും എന്നുള്ള പദം വരുന്ന വേദഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ
you'll find Jesus never told us to read the Bible daily.
അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഡെയിലി എല്ലാ ദിവസവും ചെയ്യണമെന്ന് യേശു പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ബൈബിൾ എന്നും വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല.
That's a good habit.
അതൊരു നല്ല സ്വഭാവമാണ്.
But that's not what he said.
എന്നാൽ അങ്ങനെ ഒരു കാര്യം മുടങ്ങാതെ എന്നും ചെയ്യണമെന്ന് യേശു പറഞ്ഞില്ല.
He didn't say about going for meetings daily.
എല്ലാ ദിവസവും മീറ്റിംഗുകൾക്ക് പോകണമെന്നും യേശു പറഞ്ഞില്ല.
Or even witnessing daily.
എല്ലാ ദിവസവും യേശുവിന്റെ സാക്ഷ്യം വഹിക്കണം എന്നും അവിടുന്ന് പറഞ്ഞില്ല.
ഓൾ ദീസ് തിങ്സ് ആർ ഗുഡ്.
ഇതെല്ലാം തികച്ചും നല്ല കാര്യങ്ങൾ തന്നെയാണ്.
ഇഫ് യു കൻ ഡു ഇറ്റ്, ഡു ഇറ്റ്.
നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, അത് മുടങ്ങാതെ ചെയ്യുക.
But there's one thing Jesus said, you have to do daily if you want to follow him.
എന്നാൽ യേശുവിനെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒഴികഴിവില്ല, നിങ്ങൾ ദിനംതോറും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.
That was deny yourself, take up the cross.
അത് നിങ്ങളെ തന്നെ നിഷേധിച്ച് നിങ്ങളുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്ന കാര്യമാണ്.
When I was a young Christian,
ഞാൻ ചെറുപ്പക്കാരനായിരുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ,
and I was newly born again,
ഞാൻ വീണ്ടും ജനിച്ച ആ ആരംഭകാലഘട്ടം,
I went to a good separated assembly,
നല്ല ആത്മീയ നിലവാരമുള്ള ഒരു നല്ല വേർപെട്ട സഭയിലേക്കാണ് ഞാൻ പോയത്.
I took my baptism,
ഞാൻ അവിടെയാണ് വിശ്വാസ സ്നാനം എടുത്തത്.
And they taught me there are four things you must do daily.
ആ സഭയില് ഉള്ള പ്രിയപ്പെട്ടവർ എന്നെ പഠിപ്പിച്ചത്, നീ ഒരു പുതിയ വിശ്വാസിയാണ്, നീ ദിവസം തോറും മുടങ്ങാതെ ചെയ്യേണ്ട നാല് കാര്യങ്ങളുണ്ടെന്ന് എന്നോട് പറഞ്ഞു.
Read your Bible every day.
നിങ്ങൾ എല്ലാ ദിവസവും, നീ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം.
Pray every day.
എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം.
Seek for fellowship as far as possible every day.
കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും ക്രിസ്തീയ കൂട്ടായ്മ അന്വേഷിക്കണം.
And witness to somebody every day.
ആരോടെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ കർത്താവിന്റെ സാക്ഷ്യം പറയണം.
Is anything wrong with these things?
ഈ നാല് കാര്യങ്ങൾ എന്തെങ്കിലും തകരാറുള്ള കാര്യങ്ങളാണോ?
The only problem was they never told me the one thing that Jesus said I must do every day.
പക്ഷെ ഒരേ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണമെന്ന് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം മാത്രം അവരെന്നോട് പറഞ്ഞില്ല.
And so for many years I never knew what it even meant to take up the cross.
അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പല വർഷങ്ങളും ദിവസം തോറും തന്നെത്താൻ നിഷേധിച്ച് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന്റെ അർത്ഥം പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു.
Why has the devil hidden the message of the cross in the believer's life from so many believers?
അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്നും ക്രൂശ് എന്ന് പറയുന്ന കാര്യത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പിശാച് മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്?
You know there are different assemblies that major on various things.
നമുക്കറിയാം, നാം ഈ ലോകത്തിൽ കാണുന്ന വിവിധ ക്രിസ്തീയ സമൂഹങ്ങള് ചില പ്രത്യേക വിഷയങ്ങളിൽ ഓരോ സഭാവിഭാഗവും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ്.
Some assemblies major on studying the word of God.
ചില ക്രിസ്തീയ സമൂഹങ്ങളുടെ ഊന്നല് ദൈവവചനം വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ പഠിക്കുക എന്നുള്ളതാണ്.
Some major on the gifts of the Holy Spirit.
ചിലർ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ചാണ് വളരെ ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കുന്നത്.
You know very well which they are.
ഞാൻ ഈ പറഞ്ഞ രണ്ട് സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് പേര് പറയാതെ നിങ്ങൾക്കറിയാം.
Tell me which assembly majors on teaching people to take up the cross every day and die to themselves.
അതാ യേശു പറഞ്ഞതുപോലെ നാൾതോറും തന്നെത്താൻ നിഷേധിച്ച് തങ്ങളുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം എന്ന് നിരന്തരമായി പഠിപ്പിക്കുന്ന ഏത് സഭയാണുള്ളത്?
Have you found any assembly where most of the time when you go there the message is about taking up the cross and dying to yourself?
നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു സഭ സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് മിക്കവാറും ഒക്കെ നിങ്ങൾ കേൾക്കുന്നത് തങ്ങളെ തന്നെ നിഷേധിച്ച് ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന കാര്യം.
The cross is the instrument by which God sets us free from the power of Satan.
ഒരു സത്യം നാം നിശ്ചയമായി അറിഞ്ഞിരിക്കണം, എന്നെ നിങ്ങളെയും തികഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്വതന്ത്രരാക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ആയുധം ഉപാധിയാണ് ക്രൂശ്.
The Bible says the devil is the ruler of this world.
ദൈവവചനം പറയുന്നു പിശാച് ഈ ലോകത്തിന്റെ അധിപതിയാണ്.
And he has power over most believers.
മിക്ക വിശ്വാസികളുടെ മേലും പിശാചിന് സാത്താന് അധികാരമുണ്ട്.
When you lose your temper and get angry, who has got power over you at that moment? The Holy Spirit or Satan?
നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ട നിങ്ങൾ കോപിക്കുന്ന സമയത്ത് ആർക്കാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അധികാരമുള്ളത്? പരിശുദ്ധാത്മാവിനാണോ അതോ പിശാചിനാണോ?
When a husband and wife are fighting at home, Christian husband and wife, who is ruling in that home at that moment? The Holy Spirit or the devil?
ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഭർത്താവും ഭാര്യയും ഒരുമിച്ച് താമസിക്കുന്ന ഭവനത്തിൽ ഇവർ തമ്മിൽ വഴക്കടിക്കുമ്പോൾ ആരാണ് ആ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന? പരിശുദ്ധാത്മാവാണോ അതോ പിശാചാണോ?
When a pastor is scheming how to make more money, who is inspiring his thinking? The Holy Spirit or the devil?
ഒരു സഭയുടെ പാസ്റ്റർ മിക്ക സമയത്തും എങ്ങനെയാണ് കൂടുതൽ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വരികിൽ ആരാണ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണോ അതോ ഈ ലോകത്തിന്റെ അധിപതിയാണോ?
I don't have to tell you. You answer yourself.
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വ്യക്തമാണ്.
There is a tremendous amount of power that Satan has over God's people.
ദൈവത്തിന്റെ മക്കളിൽ ഒരു നല്ല പങ്ക് ആളുകളുടെ മേലെ അത്യധികമായിരിക്കുന്ന സ്വാധീനം ആധിപത്യം പിശാച് ചെലുത്തുന്നുണ്ട്.
When we are unconverted, he has total power over us.
നാം മനസ്സാന്തരപ്പെടാതെ ഇരുന്ന, വീണ്ടും ജനിക്കാതെ ഇരുന്ന കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിന് മേൽ പൂർണ്ണമായിരിക്കുന്ന ആധിപത്യം പിശാചിനായിരുന്നു.
When we are born again,
എന്നാൽ നാം വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ,
the life of Christ comes inside us.
യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നു.
And God's will is that little by little we are completely freed from the power of Satan, the world, and the flesh.
വീണ്ടും ജനനം പ്രാപിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നറിയാമോ? പടിപടിയായി, ക്രമേണ, അല്പമായിട്ട് ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും ആധിപത്യത്തിൽ നിന്ന് നാം സമ്പൂർണമായി വിടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ്.
Don't imagine that you are free from these things.
ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത്.
If you were totally free from these things, there would be no sin in your life.
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, ലോകം, സാത്താൻ, ജഡം, ഇതിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായി സ്വതന്ത്രരാണെങ്കിൽ നിങ്ങളിൽ ഇനി പാപം ഒട്ടും അവശേഷിക്കയില്ല.
But none of us have become like Jesus Christ yet.
എന്നാൽ നമ്മിൽ ആരും തന്നെ ഇതിനോടകം യേശു ക്രിസ്തുവിനെ പോലെ ആയി കഴിഞ്ഞിട്ടില്ല.
Paul said, I have not yet attained. I am still pressing on.
ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സാക്ഷ്യം ശ്രദ്ധിക്കുക, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല.
Becoming like Christ is something like climbing Mount Everest.
യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുവാൻ ഒരുവൻ പരിശ്രമിച്ച് തുടങ്ങുന്നത് പോലെയാണ്.
And God's will is that throughout our earthly life we go higher and higher and higher and be more and more free from sin.
ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം ഈ കൊടുമുടിയിലേക്ക് ഒരാൾ അടിവെച്ച് കയറുന്ന പോലെ ക്രമാനുഗതമായി പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും നാം പടിപടിയായി സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്.
It is God's will that in our earthly life we grow spiritually.
ഈ ലോകത്തിലെ നമ്മുടെ ജീവിതകാലത്ത് ആത്മീയമായി നാം ക്രമമായി വളർച്ച പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവഹിതം.
Just like in a school.
ഒരു സ്കൂളിലെ ഒരു കുട്ടി ഓരോ വർഷവും ക്ലാസ് കയറ്റം കെട്ടി മുൻപോട്ട് പോകുന്നത്
പോലെ. Being born again is like getting admission in the school.
വീണ്ടും ജനനം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ ഒരു കുട്ടി പഠനത്തിനായി ചേരുന്ന സമയമാണ്.
He doesn't know anything.
സ്കൂളിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് ചേരുമ്പോൾ അവൻ എന്തറിയാം?
And when we are born again, we are defeated by so many sins initially.
നമുക്കറിയാം നമ്മുടെ അനുഭവത്തിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയത്ത് ഒരു ആത്മീക ശിശു പിറന്നുവെന്നേ ഉള്ളൂ, ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ ഒന്നും അറിഞ്ഞുകൂടാ.
But he gets into the kindergarten.
ആ വ്യക്തി ആ ഏറ്റവും താഴത്തെ ക്ലാസ്സിൽ, ബാലവാടിയിൽ അവൻ പഠനത്തിനായി ചേർന്നിരിക്കുകയാണ്.
He learns ABC and addition and a few things like that.
അവൻ അക്ഷരമാലയും അവന് കണക്കിലെ ആദ്യത്തെ പാഠങ്ങളും ഒക്കെ ക്രമേണ പഠിച്ചു തുടങ്ങുകയാണ്.
In 1 year, he's ready for a promotion.
ഒരു വർഷം പിന്നിട്ട് കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്കുള്ള ക്ലാസ് കയറ്റത്തിന് അവൻ തയ്യാറാണ്.
You see him 10 years later. Oh, he has learned such a lot.
10 വർഷം പിന്നിടുമ്പോൾ അവന് ഉത്സാഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് വരികിൽ അവൻ സ്കൂൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞു.
He is still struggling in mathematics.
അപ്പോഴും അവന് ഒരുപക്ഷെങ്കിൽ കണക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിൽ അതിൽ അപ്പോഴും അവൻ പലതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
Now he is struggling with trigonometry, not with addition.
എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ബുദ്ധിമുട്ടുന്നത് ട്രിഗണോമെട്രി പോലെയുള്ള വിഷയങ്ങൾ പഠിക്കാനാണ്, അല്ലാതെ 1, 1, 2 എന്നുള്ള കാര്യത്തിലല്ല അവന്റെ പോരാട്ടം.
I mean, in 10th standard, he is struggling, but not with the same things he struggled with in kindergarten.
ഞാൻ പറഞ്ഞത് വ്യക്തമായോ? 10ാം ക്ലാസ്സിൽ അവൻ അപ്പോഴും സമ്മർദ്ദമുണ്ട് പഠിക്കാൻ, പക്ഷേ അവന് കിൻഡർ ഗാർഡനിൽ പഠിക്കാൻ ബുദ്ധിമുട്ടിയ അതേ വിഷയങ്ങളിലല്ല.
ദ BSc മാത്തമാറ്റിക്സ് സ്റ്റുഡന്റ് ഈസ് ഓൾസോ സ്ട്രഗ്ലിംഗ് ബട്ട് വിത്ത് ഹയർ സബ്ജക്ട്സ്.
എന്നാൽ കണക്കിൽ ബിരുദമെടുക്കുവാനായിട്ട് ചേർന്ന ഒരു വ്യക്തി ട്രിഗണോമെട്രി ആയിരിക്കില്ല, അതിനെ കൂടെ കുറച്ചുകൂടെ മുൻപോട്ട് പോയതായിരിക്കുന്ന ഗണിതശാസ്ത്രത്തിലെ വിഷയങ്ങളാണ് അവനെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്.
PhD in mathematics is also struggling, but with much, much higher subjects.
ഗണിതശാസ്ത്രത്തിലെ ഒരു ഗവേഷണ ബിരുദത്തിനു വേണ്ടി ചേർന്നിരിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു വ്യക്തി കുറച്ചുകൂടി ഉന്നതമായിരിക്കുന്ന തലത്തിലാണ് പഠനം, അവിടെയാണ് അവന്റെ പോരാട്ടം.
The Christian life is a struggle.
ക്രിസ്തീയ ജീവിതം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പോരാട്ടമാണ്.
It never ceases.
അത് അന്ത്യശ്വാസം വരെ ഒരിക്കലും അവസാനിക്കുന്നില്ല.
Like education is a struggle.
വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആജീവനാന്തം ഒരു പോരാട്ടമായിരിക്കുന്നത് പോലെ.
But if you are struggling with the same thing you were struggling 10 years ago, something is seriously wrong with you.
ഞാൻ ഒരു കാര്യം പറയട്ടെ, 10 വർഷം മുൻപ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന, നിങ്ങൾ മല്ലടിച്ചിരുന്ന വിഷയം ആണ് ഇപ്പോഴും നിങ്ങളുടെ പോരാട്ട വിഷയം എന്ന് വരികിൽ നിങ്ങളുടെ ക്രിസ്തീയ പഠനത്തിൽ വളർച്ചയിൽ കാതലായിരിക്കുന്ന തകരാറുണ്ട് എന്ന് ഞാൻ പറയേണ്ടത്.
To struggle with anger and getting offended in the kindergarten is perfectly okay.
കോപത്തിന്റെ വിഷയത്തിലുള്ള പോരാട്ടവും എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഉടനെ മനസ്സിന് ഇടർച്ച വരികയും ചെയ്യുന്ന ആ സ്വഭാവമൊക്കെ കിൻഡർഗാർഡനിൽ, ആത്മീയ കിൻഡർഗാർഡനിൽ പഠിക്കുന്ന ഒരു പുതിയ വിശ്വാസ സമയത്തോളം 100% സ്വാഭാവികമാണ്.
To be struggling with anxiety and fear and bitterness when you're in the kindergarten is perfectly okay.
ആകുലചിന്തയും ഭയവും കയ്പും ഒക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ആ വിഷയത്തിൽ പോരാടുകയും ചെയ്യുന്നെന്ന് പറയുന്നത് ആ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്ത് അനുവദനീയമാണ് അല്ലെങ്കിൽ അത് സ്വാഭാവികമാണ്.
It's like saying if you're struggling with addition or subtraction in the kindergarten, that's perfectly okay.
കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ, അങ്ങനെ കണക്കിന്റെ ബാലപാഠങ്ങളിൽ കിൻഡർഗാർഡനിലായിരിക്കുന്ന ആ ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതിൽ അത്ഭുതമുണ്ടോ?
But what will you think of your own son or daughter who's struggling with addition and subtraction when he's 15 years old?
എന്നാൽ നിങ്ങളുടെ മകനോ മകളോ 15 വയസ്സ് പ്രായമായി കഴിഞ്ഞിട്ട് സങ്കലന പട്ടിക 5, 3, 8 എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ അവന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്ത് പറയും?
I think all of you would be concerned.
ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും ആ കാര്യത്തിൽ വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും.
You know what I would do?
ഞാൻ അങ്ങനെയുള്ള ഒരു മകൻ എനിക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ?
I would have taken such a child out of that school long ago and put him into another school.
ഞാൻ എന്റെ മകൻ ഈ നിലയിൽ ഓരോ വർഷം കഴിയുന്തോറും അവനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ ആ സ്കൂളിൽ നിന്നും അവനെ ഞാൻ TC വാങ്ങിച്ച് മറ്റൊരു സ്കൂളിൽ ചേർക്കും.
Because I say my child is intelligent, it's the teachers that are useless.
ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്റെ മകൻ ഒരു മന്ദബുദ്ധിയല്ല, അവന് സാമാന്യ ബുദ്ധിയുണ്ട്, പക്ഷെ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല, ഒന്നുകിൽ അവരത് പഠിച്ചിട്ടില്ല.
That is the problem with today's Christian church.
ഇന്ന് നാം ചുറ്റുപാടും കാണുന്ന ക്രിസ്തീയ സഭകളുടെ അടിസ്ഥാന പ്രശ്നം ഇവിടെയാണ്.
Problem is not with the people in the churches, the problem is with their teachers.
സഭയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളുടേതല്ല അടിസ്ഥാനപരമായ പ്രശ്നം, അവരെ പഠിപ്പിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ പ്രശ്നമാണ്.
If the teachers don't know addition, how can they teach addition to others?
പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൂട്ടാൻ അറിയത്തില്ലെന്ന് വരികിൽ കുട്ടികൾ അത് പഠിക്കണമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമല്ലേ?
If the pastor himself loses his temper, how can he teach other people to overcome?
പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സഭയിൽ ആത്മീയ പ്രഭാഷണം നടത്തുന്ന പാസ്റ്റർ ക്ഷിപ്രകോപിയാണെന്ന് വരികിൽ വിശ്വാസികൾ കോപത്തിന്മേൽ ജയം നേടണമെന്ന് ആവശ്യപ്പെടുന്നത്,
I will take my child out of such a school and put him in another school where the teacher is a good.
എനിക്കൊരു മകനോ മകളോ ഉണ്ടെന്ന് വരികിൽ അതുപോലുള്ള ഒരു സ്കൂളിൽ നിന്ന് ഞാൻ ഒരു ദിവസം നേരത്തെ എന്റെ കുഞ്ഞിനെ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് അവൻ പഠിക്കാൻ കഴിയുന്ന ഒരു സ്കൂളിലാക്കും.
But people say, oh, my grandfather went to this school, my father went to this school, so we'll keep the child in this school.
പക്ഷെ പലരും പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വല്യപ്പച്ചൻ ഈ സ്കൂളിലാണ് പഠിച്ചത്, എന്റെ അപ്പനും ഇതേ സ്കൂളിലാണ് പഠിച്ചത്.
That's how they decide which church to belong to.
ഏത് സഭയിലായിരിക്കണം തുടരേണ്ടെന്നുള്ളത് പലരും തീരുമാനിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ.
But when it comes to a hospital, do you send your wife to a hospital your grandfather used to go to?
എന്നാൽ ഒരു രോഗത്തിന് ചികിത്സ തേടേണ്ട ആവശ്യം വന്നാൽ ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ വല്യപ്പച്ചൻ ചികിത്സയ്ക്ക് പോയ അപ്പോത്തക്കീരയുടെ അടുത്താണോ പോകുന്നത്?
ഈവൻ സെക്യുലർ എഡ്യൂക്കേഷൻ, വുഡ് യു സെൻഡ് യുവർ ചിൽഡ്രൻ ടു എ സെക്യുലർ സ്കൂൾ വിച്ച് യുവർ ഗ്രാൻഡ്ഫാദർ അറ്റൻഡഡ്?
ആശുപത്രിയുടെ കാര്യം പോകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്തു നോക്കിക്കേ, നമ്മുടെ വല്യപ്പച്ചനൊക്കെ പഠിച്ച ആ സ്കൂളിലാണോ നമ്മുടെ മക്കളെ ഇപ്പൊ സ്കൂളിൽ പഠിക്കാൻ വിടുന്നത്? കാരണം ആ സ്കൂളുകളെക്കാൾ മെച്ചപ്പെട്ട അനേക സ്കൂളുകൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാണ്.
ഐ ഡോണ്ട് കെയർ വേർ മൈ ഫാദർ വെന്റ് ടു സ്കൂൾ ഓർ വിച്ച് ഹോസ്പിറ്റൽ ഹീ വെന്റ് ടു വെൻ ഹീ വാസ് സിക്ക്.
എന്റെ പിതാവ് രോഗിയായപ്പോൾ ഏത് ആശുപത്രിയിൽ പോയോ, അവനെ പഠനത്തിനായിട്ട് ഏത് സ്കൂളിലാണ് അവന്റെ പിതാവ് ചേർത്തതെന്നുള്ളതോ ഞാൻ ഇന്ന് ഗവനിക്കുന്നു.
ഐ സീ വിച്ച് ഈസ് ദി ബെസ്റ്റ് സ്കൂൾ ടുഡേ ഫോർ മീ ടു സെൻഡ് മൈ ചിൽഡ്രൻ.
ഞാൻ ഒരേ കാര്യമേ നോക്കുന്നുള്ളൂ, എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഇപ്പോൾ എനിക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല സ്കൂൾ ഏതാണ്.
And I'll tell you how I select a school.
ഞാൻ ഒരു സ്കൂള് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പറയാം.
Not by the size of the building but the quality of the teachers.
ആ സ്കൂൾ കെട്ടിടം എത്ര വലുതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവിടുത്തെ അധ്യാപകരുടെ നിലവാരം നോക്കിയാണ് സ്കൂളിന്റെ മേന്മ ഞാൻ തീരുമാനിക്കുന്നത്.
How do you select a church?
നിങ്ങൾ ഒരു സഭ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്?
By the number of students in the school, number of people in a church.
സ്കൂളിലുള്ള കുട്ടികളുടെയോ കെട്ടിടത്തിന്റെയോ എണ്ണം അനുസരിച്ച് എന്ന പോലെ ആ സഭയിൽ കൂടി വരുന്നവരുടെ എണ്ണം നോക്കിയാണോ നിങ്ങൾ സഭ തിരഞ്ഞെടുക്കുന്നത്?
I would never choose a school like that.
അങ്ങനെയുള്ള ഒരു സ്കൂൾ ഞാൻ ഒരിക്കലും തിരഞ്ഞെടുക്കും.
How do you choose a hospital? By the size of the hospital or the quality of the doctors?
നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് രോഗവുമായി കടന്നു പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ എത്ര നിലയുണ്ടെന്നുള്ളത് നോക്കിയാണോ, അതോ അവിടുത്തെ ഡോക്ടർമാരുടെ വൈദഗ്ധ്യം അതാണോ നിങ്ങളുടെ മാനദണ്ഡം?
It is only in church matters that we say, where did my father go? Where did my grandfather?
സഭാ ജീവിതത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രമാണ് നാം ഒക്കെ വല്യപ്പച്ചൻ പോയ ആശുപത്രി, വല്യമ്മച്ച പഠിച്ച സ്കൂള്, മറ്റു കാര്യത്തിലൊക്കെ നമ്മൾ മെടുക്കുന്നത്.
In secular things, we never say that.
ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരും നമ്മോട് പറയണ്ട, നാം വളരെ ബുദ്ധിശാലികളാണ്.
സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് വി ചൂസ് ദി ബെസ്റ്റ് അവൈലബിൾ ടുഡേ.
ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളും ഏറ്റവും നല്ല സ്കൂളുകളും തിരഞ്ഞെടുക്കാൻ ആരും നമ്മോട് പറയണ്ട.
ആൻഡ് ആസ് ഐ സെഡ് വി ചൂസ് ഓൺ ദി ബേസിസ് ഓഫ് ദി ബെസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സ് and not the size of a school or the size of the building.
ഞാൻ പറഞ്ഞതുപോലെ ആശുപത്രിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല ഡോക്ടർമാർ, സ്കൂളാണെങ്കിൽ ഏറ്റവും നല്ല അധ്യാപകർ, അതിന്റെ അടിസ്ഥാനത്തിൽ നാം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് സത്യമല്ലേ?
But it is very rare to find Christians who choose a church on that basis.
എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ അതേ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ആയിരിക്കേണ്ട ഒരു പ്രാദേശിക സഭയെ തെരഞ്ഞെടുക്കുന്നവർ എത്രയോ ചുരുക്കമാണ്.
And now I'll tell you the reason if you are like that.
നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ കാരണവും ഞാൻ പറയാം.
I don't know anything about your life, but I will tell you the reason.
നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നുവെങ്കിൽ അതിന്റെ കാരണവും ഞാൻ പറയാം.
യു വാല്യൂ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷൻ മോർ ദാൻ യു വാല്യൂ യുവർ സ്പിരിച്വൽ ലൈഫ്.
നിങ്ങളുടെ ആത്മീക ജീവിതം, വളർച്ച, അതിനേക്കാൾ അധികമായി നിങ്ങളുടെ ശരീരത്തിന്റെ ജീവൻ സംരക്ഷണം, നിങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസം, ഇതിനെ നിങ്ങൾ അധികം വിലയുള്ളതായി കാണുന്നു എന്നാണ്.
You probably never had a preacher tell you that, but you hear it.
ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കേട്ട കാര്യം വേറൊരു പ്രസംഗകൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുകയില്ല.
Because most preachers just want to tickle your ears and make you happy and never tell you the truth.
കാരണം മിക്ക ക്രിസ്തീയ പ്രസംഗകരും നിങ്ങളുടെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കർണരസമായ കാര്യങ്ങൾ മാത്രം പറയാൻ താല്പര്യപ്പെടുന്നവരാണ്.
What would you think of a doctor who takes a scan of your body and finds a cancer and says, no, let me not hurt him, let me send him home happy and say, you're okay, everything's all right.
രോഗിയായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുക്കൽ ചെന്നു, ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു സ്കാനിങ് നടത്തി, റിപ്പോർട്ട് നോക്കിയതിനു ശേഷം ഡോക്ടർ കാണുന്നു മരണകരമായിരിക്കുന്ന ക്യാൻസർ ഈ വ്യക്തിയെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഡോക്ടർ വിചാരിക്കുകയാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മനഃപ്രയാസമാകത്തില്ലേ, മാത്രമല്ല ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേദനയുണ്ടാകത്തില്ലേ, അതുകൊണ്ട് അവനെ തൊട്ട് തലോടി പറഞ്ഞയക്കുന്ന ഒരു ഡോക്ടറെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഒരുപാട് പ്രസംഗകര് ഈ ഡോക്ടറെക്കാളും മോശമാണെന്ന് പറഞ്ഞാൽ
അതിശയോക്തിയാണോ?
എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂട്ടി വെറുതെ എന്തിനാ ആളുകളെ വിഷമിപ്പിക്കുന്നത്? അവരെ സന്തോഷിപ്പിച്ച് അങ്ങ് പറഞ്ഞുവിടാം.
My brothers and sisters, sin is more serious than any cancer.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മാരകമായ ക്യാൻസറിനേക്കാൾ അപകടകാരിയാണ് എന്ന് നാം തിരിച്ചറിയണം.
Nobody goes to hell because of cancer.
ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നു, സങ്കടകരമാണ്, പക്ഷെ അതുകൊണ്ട് അവൻ ഒരിക്കലും നരകത്തിൽ ചെന്ന് അവസാനിക്കുകയില്ല.
I know many people who gone to heaven with cancer.
എനിക്ക് വ്യക്തിപരമായി പലരെ അറിയാം ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞവർ, എന്നാൽ അവർ സ്വർഗത്തിലാണെന്നുള്ളത് ഉറപ്പുണ്ട്.
ഐ നോ പീപ്പിൾ ഹു ഗോട്ട് എയ്ഡ്സ് and die. They were born again before they died and they went to heaven.
AIDS രോഗം ബാധിച്ച് മരണമടഞ്ഞ പലരും നിത്യജീവന്റെ അവകാശികളായി മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോയത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്.
It is sin that keeps people away from the kingdom of God.
ദൈവരാജ്യത്തിൽ നിന്നും ജീവിതങ്ങളെ അകറ്റി നിർത്തുന്നത് എയ്ഡ്സോ മറ്റേതെങ്കിലും രോഗമോ അല്ല, പാപമാണ്.
So the way to find out whether you believe that is this.
നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സത്യമായിട്ട് വിശ്വസിക്കുന്നോ എന്നറിയാനുള്ള മാർഗം എന്താണ്?
How many of you believe that anger is a sin?
നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കോപം എന്ന് പറയുന്നത് ഒരു പാപമാണ്?
I think 95% of believers don't believe it's a sin.
എന്റെ ചിന്ത ഒരു 95% വിശ്വാസികളും കോപിക്കുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നേ.
And the remaining 5% think it's not a very serious thing.
ബാക്കി 5% കാര്യം അപ്പൊ എന്താ? എന്റെ ചിന്ത അവർ കരുതുന്നത് അത് പാപമാ, പക്ഷെ അത്ര വലിയ ഗൗരവമുള്ള പാപമൊന്നും അല്ല.
How many people think that lusting with the eyes is a sin?
കണ്ണുകൊണ്ട് മോഹിക്കുന്നത് പാപമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
I want to show you the two things that Jesus said will take people to hell.
നരകത്തിലേക്ക് ജീവിതങ്ങളെ നിശ്ചയമായും കൈവിടിച്ച് കൊണ്ടുപോകുമെന്ന് യേശു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം.
If you read the Sermon on the Mount,
മത്തായി സുവിശേഷത്തിന്റെ 5, 6, 7 വാക്യങ്ങളിൽ കാണുന്ന കർത്താവിന്റെ ഗിരിപ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ,
I want to show you something which you probably have never seen in your whole life, even if you've read the Bible for 50 years.
ഒരുപക്ഷെ കഴിഞ്ഞ 50 വർഷമായി ബൈബിൾ നിരവധി തവണ വായിച്ചവരായിരിക്കാം നിങ്ങൾ ചിലർ, എങ്കിലും ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ
ചൂണ്ടിക്കാണിക്കാം.
അത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
യു നോ ദാറ്റ് മാത്യു 5, 6, and 7 ആർ ദ സെർമൺ ഓൺ ദ മൗണ്ട്.
നിങ്ങൾക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിന്റെ 5, 6, 7 വാക്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗം.
And at the end of the sermon he said anyone who listens to these words and obeys them will build his house on a rock.
ഈ ദീർഘമായ പ്രഭാഷണത്തിന്റെ ഒടുവിൽ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ കർത്താവ് പറഞ്ഞ ഈ വചനങ്ങളെ കേട്ട് അത് അനുസരിക്കുന്നവൻ ആഴെ കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന് തുല്യമാണ്.
And if you listen to them like you are doing right now but don't obey it, your house will be on sand.
നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ കർത്താവിന്റെ വചനങ്ങളെ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽമേൽ വീട് പണിത ബുദ്ധിശൂന്യനായ മനുഷ്യനാണ്.
Okay, now let me show you two things.
രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഭാഗത്ത് നിങ്ങളെ കാണിക്കും.
There are only two sins that Jesus mentioned in the Sermon on the Mount that could take people to hell.
നരകത്തിലേക്ക് ഒരു വ്യക്തിയെ നിശ്ചയമായും എത്തിക്കുമെന്ന് യേശു പറഞ്ഞ രണ്ടേ രണ്ട് പാപങ്ങളെ ഈ 3 അധ്യായങ്ങളിൽ കാണുവാൻ
കഴിയും.
ഗിരിപ്രഭാഷണത്തിന്റെ മധ്യേ നരകത്തെക്കുറിച്ച് കർത്താവ് പരാമർശിക്കുന്നത് രണ്ടേ രണ്ട് സന്ദർഭങ്ങളിലാണ്. ആ രണ്ട് പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
One is anger, verse 22. Chapter 5, verse 22.
5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് കോപമാണ്.
And the other is lusting with the eyes, verse 29 and 30.
29-30 വാക്യങ്ങളിൽ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് പാപങ്ങളാണ് കർത്താവ് നരകയോഗ്യമായ പാപങ്ങൾ.
You take time to read it.
നിങ്ങൾ സാവധാനമായി സമയം കിട്ടുമ്പോൾ ഈ വേദഭാഗങ്ങൾ ധ്യാനിക്കുക.
Many people ask me, Brother Zach, why do you speak so much about anger and lusting with the eyes?
പലരും എന്നോട് ചോദിക്കാറുണ്ട്, സഹോദര, ഈ കോപത്തെക്കുറിച്ചും കൺമോഹത്തെക്കുറിച്ചും നീ ഇത്രയധികം എന്തിനാണ് പ്രസംഗിക്കുന്നത്?
First of all, because nobody else is preaching about it.
ഒന്നാമത്തെ കാരണം, മറ്റാരും തന്നെ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതായി ഞാൻ കേൾക്കുന്നില്ല.
And secondly, because those are the only two things Jesus said which could take people to hell in the Sermon on the Mount.
രണ്ടാമത്തെ കാര്യം, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായി കർത്താവ് പറഞ്ഞ രണ്ടേ രണ്ട് പാപങ്ങൾ ഇതാണ് കോപവും കൺമോഹവും.
He spoke about other sins.
യേശു മറ്റു പാപങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്.
Like telling lies.
ഭോഷ്ക് പറയുന്നതിനെ,
loving money.
അല്ല, തിരുവ്യാഗ്രഹത്തെ കുറിച്ച്,
ജഡ്ജിംഗ് അതേഴ്സ്,
മറ്റുള്ളവരെ വിധിക്കുന്നതിനെ കുറിച്ച്.
മെനി സിൻസ് മെൻഷൻഡ് ഇൻ ദ സെർമൺ ഓൺ ദ മൗണ്ട്.
ഗിരിപ്രഭാഷണത്തിൽ യേശു സംസാരിച്ച മറ്റനേക പാപങ്ങളുണ്ട്.
ഓൺലി ടു വിച്ച് ഹി സെഡ് വാസ് എൻഡേഞ്ചേർഡ് യു ടു ഗോ ടു ഹെൽ.
എന്നാൽ ഈ രണ്ട് പാപങ്ങളെ കുറിച്ച് മാത്രമാണ് കർത്താവ് പറഞ്ഞത് നരകശിക്ഷയ്ക്ക് നിന്നെ യോഗ്യനാക്കുന്ന പാപങ്ങൾ.
So it's because I love people and I want to save them from hell. That's why I speak so much about this.
ഞാൻ എന്റെ സമസൃഷ്ടികളെ അത്യധികം സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ നരകത്തിൽ നിന്ന് അവസാനിക്കില്ലെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പാപങ്ങളെ കുറിച്ച് വളരെയധികം സംസാരിക്കുന്നത്.
Why is there so much research going on to heal people from AIDS, to find some cure for it?
AIDS എന്ന് പറയുന്ന മഹാവ്യാധിയെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കുവാനായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കുവാൻ എത്രായിരം കോടി ഡോളറിന്റെ റിസർച്ച് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ?
The same research went on years ago for smallpox and leprosy.
വർഷങ്ങൾക്ക് മുൻപേ സ്മോൾ പോക്സ്, കുഷ്ഠം ഇതുപോലെയുള്ളതായിരിക്കുന്ന രോഗങ്ങളുടെ നിവാരണത്തിനായി മരുന്ന് കണ്ടുപിടിക്കുവാൻ ഇതുപോലെ വർഷങ്ങൾ ഗവേഷണങ്ങൾ നടന്നതാണ്.
100 years ago people died of smallpox in Kerala.
കേരളത്തില് 100 വർഷങ്ങൾക്ക് മുൻപ് വസൂരി ബാധയാൽ നിരവധി ആളുകൾ മരിച്ച ചരിത്രമുണ്ട്.
How is it nobody dies today?
എന്നാൽ ഇന്ന് വസൂരി ബാധിച്ച് ആരും മരിക്കുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്?
Because doctors labored to find a medicine to cure it and succeed.
ഈ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും അവയെ ചികിത്സിക്കുവാനുമായിട്ടുള്ള വാക്സിന് അല്ലെങ്കിൽ അതിന്റെ ഔഷധം വളരെ ഗവേഷണം നടത്തി ഡോക്ടർമാർ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെയുള്ള മരണങ്ങൾ വിരളമായിരിക്കുന്നത്.
60 years ago there was no cure for leprosy. India was full of people with leprosy.
എന്നാൽ 60 വർഷം മുൻപ് കുഷ്ഠരോഗത്തിന് ഫലപ്രദമായ മരുന്നില്ലായിരുന്നു. ഭാരതത്തിൽ വളരെയധികം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു.
Today there's a total cure. You need never be have leprosy afflict your system.
എന്നാൽ ഇന്ന് കുഷ്ഠരോഗത്തിനെതിരായി പൂർണ്ണമായി സൗഖ്യം സാധ്യമാണ് മരുന്നുകൊണ്ട്. നിങ്ങൾ കുഷ്ഠരോഗത്താൽ മരിക്കേണ്ട ആവശ്യമില്ല.
Yet nobody went to hell because of leprosy or smallpox.
എന്നാൽ വസൂരി ബാധിച്ചോ കുഷ്ഠരോഗം ബാധിച്ചോ ആരും ഇന്നുവരെ നരകത്തിൽ പോയിട്ടില്ല.
But Jesus said people can go to hell with anger and lust of the eyes.
കർത്താവായ യേശുക്രിസ്തു എന്നാൽ ഇങ്ങനെ പറഞ്ഞു, കോപത്തിന്റെ ഫലമായി കൺമോഹത്തിന്റെ ഫലമായി നിങ്ങൾക്ക് നരകത്തിൽ അവസാനിക്കാൻ.
Unbelievers don't know it. They don't read the Sermon on the Mount.
അവിശ്വാസികൾക്ക് ഇത് പാപമാണെന്ന് അറിഞ്ഞുകൂടാ. അവർ ഗിരിപ്രഭാഷണം വായിക്കുന്നവരല്ല, കേൾക്കുന്നവരല്ല.
Why is it believers don't fight this with the same zeal that people fought smallpox and leprosy in past years?
എന്റെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ കാലഘട്ടത്തില് വസൂരിക്കെതിരെയും അതുപോലെ തന്നെ കുഷ്ഠരോഗത്തിനെതിരെയും മനുഷ്യര് ഇത്രയധികം ശക്തിയോടെ പോരാടിയ അത്രയുമെങ്കിലും ഉത്സാഹത്തോടെ ഈ പാപങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഒരു നിലപാടെടുക്കാത്തത്?
I fought these with all my heart and that's how I became free.
ഇതിനെക്കുറിച്ച് ദൈവം എനിക്ക് വചനത്തിലൂടെ ബോധ്യം നൽകിയപ്പോൾ എന്നെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഈ പാപങ്ങൾക്കെതിരെ ഞാൻ നിലകൊണ്ടു പോരാടി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലെത്തിയത്.
I'll tell you why you don't fight it with all your heart.
എന്തുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ഈ പാപങ്ങൾക്കെതിരെ പോരാടാത്തത് എന്ന് ഞാൻ പറയാം.
Shall I tell you the truth?
ഞാൻ നിങ്ങളോട് സത്യം പറയണേ, പറയണോ?
യു ബിലീവ് ജീസസ് ഈസ് ടെല്ലിംഗ് എ ലൈ.
നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വിശ്വസിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു ഈ കാര്യത്തിലെങ്കിലും കള്ളം പറഞ്ഞു.
Like the grandmothers used to take their little children in the old days and say, if you don't eat your food, I'll call the police.
വെല്ലമിച്ചുമാരെ പലപ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? കൊച്ചുകുഞ്ഞുങ്ങളെ മടിയിലെടുത്ത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തും, കഴിച്ചോണം വേഗത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞെ നിന്നെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും.
And that child grows up and knows that grandmother just tells lies.
ആ കുഞ്ഞ് അപ്പോഴത് വിശ്വസിക്കുമായിരിക്കും, പക്ഷെ വളർന്നു കഴിയുമ്പോൾ മനസ്സിലായി അമ്മച്ച് കള്ളം പറയുകയാണ്.
And that child reads the Bible and says, if you get angry, you'll go to hell. Just like grandmother used to warn me.
ഇങ്ങനെ വളർന്നു വന്ന കുഞ്ഞ് തിരിച്ചറിവായ സമയത്ത് ഗിരിപ്രഭാഷണം വായിക്കുകയാണ്. നമ്മൾ പറഞ്ഞ രണ്ട് വാക്യങ്ങളും കണ്ടു, യേശു പറഞ്ഞതാണെന്ന് മനസ്സിലായി. പക്ഷെ അവൻ പറയുകയാണ്, യേശു കള്ളം പറയുന്നു.
I don't know whether you would take it like that, but I believe that is the reason.
നിങ്ങൾ ആ നിലയിലാണോ ചിന്തിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ അതല്ലാതെ മറ്റെന്ത് കാരണമാണുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ.
I'll tell you what I believe.
ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം.
A lot of people in India call me a false teacher.
ഇന്ത്യയിലുള്ള നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ എന്നെ ഒരു ദുരുപദേശക്കാരനെന്നാണ് വിളിക്കുന്നത്.
That's mainly because I preach against the love of money. They don't like to hear it.
പ്രധാന കാരണം ദ്രവ്യാഗ്രഹത്തിനെതിരെ ഞാൻ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. അവർക്കത് ഇഷ്ടപ്പെടുകയല്ലോ. പാസ്റ്റർമാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് അവരെന്നെ ഒരു കള്ളപ്രവാചകനെന്നാണ് വിളിക്കുന്നത്.
But is this false teaching what I'm teaching here now from Matthew chapter 5?
Inna ee raathriyil Matthayi suvisesham 5th adhyayathil ningalode njan pangidunna ee karyangale durupadeshamano?
Or is what you have heard all your life from other people the false teaching?
Adho inne varulla ningalude jeevithathil mattullavaril ninnum ningal idine kurichu kettittulla karyangal dharanagal adano durupadesham?
I have studied church history and Old Testament history.
ഞാൻ ക്രിസ്തീയ സഭാചരിത്രവും പഴയ നിയമ ചരിത്രവും ഞാൻ പഠിച്ചിട്ടുണ്ട്.
I have learned one thing.
ഒരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്.
Every single prophet without exception was called a false teacher.
ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാർ ആരൊക്കെ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടുണ്ട്, ഒട്ടൊഴിയാതെ എല്ലാവരും അവരുടെ ജീവിതകാലത്തെ കള്ളപ്രവാചകന്മാർ എന്നുള്ള മുദ്ര
ചാർത്തപ്പെട്ടവരാണ്. People were so corrupt they never heard these things.
ജീവിതങ്ങൾ മനുഷ്യ ഹൃദയങ്ങൾ അത്രമാത്രം അധപതിച്ചതായിരുന്നു. അവര് പ്രവാചക ശബ്ദം ഉൾക്കൊള്ളുവാൻ തയ്യാറല്ല.
The devil had blinded the minds of people so thoroughly that even when they read the word of God they don't believe it.
പിശാച് അനേക വിശ്വാസികളുടെ ഹൃദയം അത്രയധികം അന്ധമാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ തിരുവചനം വായിക്കുമ്പോൾ പോലും സത്യങ്ങളാണതെന്ന് ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയുന്നില്ല.
They read it and they don't believe it.
അവരത് അനേക തവണ വായിക്കുന്നു, പക്ഷേ അവരത് വിശ്വസിക്കുന്നില്ല, സത്യമാണെന്ന് അറിയുന്നില്ല.
But I'll tell you what I believe.
ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം.
Heaven and earth will pass away, but the words of Jesus will not.
ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ കർത്താവിന്റെ വചനത്തിൽ ഒന്നുപോലും ഒഴിഞ്ഞു പോകില്ല.
And I also believe that the reason why Jesus came was to save me from my sin.
കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്നെ എന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ്.
I believe that with all my effort I will never be able to overcome my anger or my lusting with my eyes.
ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഞാൻ എന്തുമാത്രം പരിശ്രമിച്ചാലും ഈ വിധ പാപങ്ങൾ, കോപം, കൺമോഹം, ഇതുപോലെയുള്ള പാപങ്ങളെ എന്റെ പരിശ്രമം കൊണ്ട് എനിക്ക് ജയിക്കുവാൻ കഴിയുകയില്ല.
But I believe that Jesus is able to keep me from falling like it says in Jude 24.
യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ കാണുന്നതുപോലെ ഈ കാര്യം ഞാൻ മുഴുവൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു, എന്നെ വീഴാതവണ്ണം സൂക്ഷിപ്പാൻ യേശു കർത്താവിന് ശക്തിയുണ്ട്.
And I also believe like it says in Romans 6:14.
റോമലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന കാര്യവും ഞാൻ വിശ്വസിക്കുന്നു.
If I come under the grace of God these sins will not have power over.
ഞാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് അധീനനാണെങ്കിൽ, ദൈവകൃപയുടെ കീഴിൽ ഞാൻ എന്റെ ജീവിതത്തെ നിർത്തിയാൽ പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
Do you know what is the first promise in the New Testament?
പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദത്തം എന്താണെന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയാം?
There are many wonderful promises in the Old Testament.
പഴയ നിയമകാലത്ത് ധാരാളം വാഗ്ദത്തങ്ങൾ, അത്ഭുതകര വാഗ്ദത്തങ്ങൾ ദൈവം
നൽകിയിട്ടുണ്ട്.
നൂറുകണക്കിന് വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്.
But there's one promise you'll never find in the Old Testament.
എന്നാൽ പഴയ നിയമത്തിൽ ഉടനീളം തിരഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്.
And that is the first promise in the New Testament.
പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദത്തമാണ് അത്.
You find it in Matthew 1:21.
മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലാണ് നിങ്ങൾ അത് കാണുന്നത്.
Good for you to know. As soon as you come to the New Testament, you hear this wonderful promise, number one promise in the New Testament.
പുതിയ നിയമത്തിലെ 1-ാമത്തെ ഈ വാഗ്ദത്തം, പഴയ നിയമത്തിൽ ലഭ്യമല്ലാതിരുന്ന വാഗ്ദത്തം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ വാഗ്ദത്തം കാണുന്നു.
The angel tells Joseph.
യേശുവിന്റെ വളർത്തപ്പനായിരുന്ന യോസേഫിനോട് ദൂതൻ പറയുന്ന വാക്കുകളാണ്.
You shall call his name Jesus because he will save his people from their sins.
ജനിക്കുവാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. അതിന്റെ കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനാണ്.
This is different from forgiving your sin.
നിങ്ങളുടെ പാപങ്ങൾ അവൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണിത്.
There's a lot of difference between forgiveness and salvation.
പാപക്ഷമ എന്ന് പറയുന്നതും പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായ കാര്യമാണ്.
Does Jesus forgive our sins?
യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണോ?
He certainly does.
നിശ്ചയമായും അവൻ പാപക്ഷമ നൽകുന്നവനാണ്.
But the meaning of Jesus is not forgiver but savior.
എന്നാൽ യേശു എന്ന പദം അതിന്റെ അർത്ഥം ക്ഷമിക്കുന്നവനെന്നല്ല പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെന്നല്ല.
He certainly forgives.
അവൻ നിശ്ചയമായും പാപം ക്ഷമിക്കുന്നവനാണ്.
But he is called savior.
എന്നാൽ അവനെ വിളിച്ചിരിക്കുന്നത് രക്ഷകൻ എന്നാണ്.
Savior from what?
രക്ഷകൻ എന്നുള്ള പേര് ഒരുവൻ ഉണ്ടെങ്കിൽ നാം ഉടനെ ചോദിക്കേണ്ട ചോദ്യം എന്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്.
Most believers think Jesus came to save us from hell.
മിക്ക വിശ്വാസികളും ധരിച്ചിരിക്കുന്നത് യേശു ഭൂമിയിൽ വന്നത് നരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണെന്നാണ്.
It's not a single verse in the whole New Testament that says Jesus saves us from hell.
നിങ്ങളെ നിരാശപ്പെടുത്തിയായിരിക്കാം ഞാൻ, എങ്കിലും ഞാൻ പറയട്ടെ, പുതിയ നിയമം മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു വന്നെന്നുള്ള ഒരു ഒറ്റ വാക്യം പോലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
That is what you have heard from the false teachers.
കള്ളപ്രവാചകന്മാരിൽ നിന്നും നിങ്ങൾ ആ ധാരണ എങ്ങനെയോ സമ്പാദിച്ചു.
It's not in the Bible.
അത് ബൈബിളിലുള്ള ഒരു ചിന്തയാണ്.
The Bible says he came to save us from our sin.
ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് യേശു വന്നത്.
He doesn't save us from our sin in eternity. He saves us from our sin now.
നിത്യതയിലല്ല നമ്മുടെ പാപങ്ങളിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കാൻ പോകുന്നത്, ഇഹലോക ജീവിതത്തിന്റെ നാളുകളിലാണ്.
The name Jesus means one who saves us from our sin.
യേശു എന്ന് പറയുന്ന ആ പേരിന്റെ തന്നെ അർത്ഥം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാണ്.
He didn't say call him Jesus because he's going to heal everybody of their sicknesses.
അവൻ തന്റെ ജനത്തെ അവരുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുന്നവനാണ്, അതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്നല്ല ദൂതൻ പറഞ്ഞത്.
He didn't say call his name Jesus because he's going to bless his people with prosperity and houses and land.
വീടുകൾ കൊണ്ടും വസ്തുവകൾ കൊണ്ടും ദൈവജനത്തെ അവൻ അനുഗ്രഹിക്കാൻ പോകുന്നവനാണ്, അതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്നല്ല ദൂതൻ പറഞ്ഞത്.
The primary ministry came to save us from our sin.
യേശുവിന്റെ വരവിന്റെ പ്രാഥമികമായിരിക്കുന്ന ഉദ്ദേശം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ്.
And I'll tell you, the first promise in the New Testament is the one that is least preached about in this country.
നിർഭാഗ്യവശാൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ ദൈവിക വാഗ്ദത്തമാണ് ഏറ്റവും കുറച്ച് നമ്മുടെ രാജ്യത്ത് പ്രസംഗിക്കപ്പെടുന്നത്.
You tell me, when was the last time you heard in your church how you can be saved from anger or the love of money or from anxiety?
നിങ്ങൾ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നിങ്ങളെ കോപത്തിൽ നിന്നും ആകുലചിന്തയിൽ നിന്നും കൺമുഖത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭ്യമാണെന്നൊരു പ്രസംഗം ഒടുവിൽ എപ്പോഴാകട്ടെ.
Did you ever hear such a message in the last 20 years?
കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു സന്ദേശം കേട്ടിട്ടുണ്ടോ?
How is it the first promise in the New Testament the devil has succeeded in covering up and making sure nobody preaches?
പുതിയ നിയമത്തിലെ ആദ്യത്തെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വാഗ്ദത്തം നിങ്ങൾ അറിയാതവണ്ണം കണ്ണ് മൂടിക്കെട്ടുവാൻ പിശാച് എത്രയധികം വിജയിച്ചിരിക്കുന്നു.
Don't you think it's something wrong with this spiritual school you're attending and the teachers you have there?
നിങ്ങൾ സംബന്ധിക്കുന്നതായിരിക്കുന്ന ആത്മീയ പാഠശാല, അവിടെ നിങ്ങളെ അഭ്യസിപ്പിക്കുന്ന ആത്മീയ ഗുരുക്കൾ, അവിടെ എന്തോ തകരാറുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലേ?
Or to put it another way, don't you think there's something wrong with this spiritual hospital that you go to for a church is a hospital and the doctors who treat you there?
മറ്റൊരു ചിത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആത്മീയമായ രോഗത്തിനു വേണ്ടി നിങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ആശുപത്രിക്ക് എന്തോ തകരാറില്ലേ? അവിടെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് എന്തോ ഗുരുതരമായ വീഴ്ചയില്ലേ?
I don't want to be in a hospital where I remain sick year after year after year after year with no improvement.
വർഷങ്ങൾ കടന്നു പോകുന്നതോറും എന്റെ രോഗാവസ്ഥ വഷളാകുകയല്ലാതെ എനിക്ക് സൌഖ്യത്തിന്റെ പ്രതീക്ഷയില്ലാത്ത ഒരു ആശുപത്രിയിൽ എന്റെ ജീവിതം പാഴാക്കാൻ ഞാൻ തയ്യാറാണ്.
I will not send my child to a hospital where there's no improvement in his condition.
എന്റെ കുഞ്ഞ് രോഗിയാണെന്ന് വരിയിൽ അവന്റെ രോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകാത്ത ഒരു ആശുപത്രിയിൽ എന്റെ കുഞ്ഞിനെ ഞാൻ കിടത്തി ചികിത്സിക്കയില്ല.
And I will not sit in a church where I'm keeping on being defeated by the same old sins year after year after year.
വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരേ പാപത്താൽ തുടക്കത്തിൽ ഞാൻ ഏത് പാപങ്ങൾക്കെതിരെ പോരാടിയോ അതേ പാപം കൊണ്ട് ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ തുടരുവാൻ ആഗ്രഹിക്കുക.
That is an Old Testament church.
ആ നിലയാണ് എനിക്ക് ഈ വർഷങ്ങൾ കൊണ്ട് എന്റെ സഭയിൽ നിന്ന് ലഭിച്ചതെങ്കിൽ അതൊരു പഴയ നിയമസഭയാണെന്ന് പറയുവാൻ എനിക്കൊരു മടിയുമില്ല.
Because you know what they sang in the Old Testament church?
പഴയ നിയമ സഭയിലെ പാട്ടിന്റെ രക്തചുരുക്കം, അതിന്റെ ചിന്താവിഷയം
എന്തായിരുന്നു?
മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ നിന്റെ അകൃത്യമൊക്കെയും
Who heals all my diseases?
മോചിക്കുന്നു, നിന്റെ രോഗമൊക്കെയും അവൻ സൗഖ്യമാക്കുന്നു.
Who blesses me with so many material things?
അവന് എന്നെ നിരവധി ഭൗതിക നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്നു. അവിടെ അവസാനിക്കുക.
Bless the Lord who sets me free from my sin.
103-ാം സങ്കീർത്തനമാണ് പലർക്കും കാണാതറിയാം. മിക്ക സഭയിലെയും സന്ദേശങ്ങളും പാട്ടും എല്ലാം ഇതാണ്. ദാവീദ് അവിടെ ഒരിടത്തു പോലും പറഞ്ഞില്ല, എന്റെ പാപത്തിൽ നിന്നെ വിടുവിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന്.
Why is it in most churches they get up and read the Psalms on Sunday?
മിക്ക വേർപെട്ട സഭകളിലും ഞായറാഴ്ച രാവിലെ വിശ്വാസികൾ കൂടി വരുമ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനങ്ങൾ എന്തായി വായിക്കുന്നത്?
Why don't they read the epistles?
ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ ഏതെങ്കിലും ഒന്ന് വായിച്ചുകൂടെ?
Because it is an Old Testament church.
കാരണം ഈ സഭകളെല്ലാം പഴയ നിയമ സഭകളാണ്.
They read the Psalms in the Old Testament, they read the Psalms today.
പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവാലയത്തിൽ ജനം കൂടി വരുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ വായിച്ചിരുന്നു, ഇന്നും ഈ സഭകളിൽ സങ്കീർത്തനങ്ങൾ
വായിക്കും.
ഞാനും സങ്കീർത്തനം വായിക്കുന്നവന സങ്കീർത്തന വിദ്വേഷിയൊന്നുമല്ല, പക്ഷെ വീട്ടിൽ വെച്ച്
മിക്കവാറും വായിക്കും. ഓൾ ദോസ് എനിമീസ് മെൻഷൻഡ് ഇൻ ദി സാംസ് ഹാവ് ഗോട്ട് സ്പിരിച്വൽ മീനിങ് ടുഡേ.
സങ്കീർത്തനക്കാരൊക്കെയും അവരുടെ ശത്രുക്കളെ കുറിച്ച് ആ കാലത്ത് എഴുതി പ്രാർത്ഥിച്ചു. പുതിയ നിയമ വിശ്വാസികളായ എനിക്ക് നിങ്ങൾക്കും ആത്മീകമായിരിക്കുന്ന അർത്ഥമാണ് ആ വചനങ്ങൾക്ക്
നൽകുന്നത്.
പല സങ്കീർത്തനങ്ങളിലും സങ്കീർത്തനക്കാരുടെ കരച്ചിലും പ്രാർത്ഥനയും വായിച്ചിട്ടില്ലേ? കർത്താവ് എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ, എന്റെ ശത്രുക്കളെ അവസാനിപ്പിക്കണമേ.
Now some newcomer who comes there is thinking of his neighbor who is troubling him and he thinks the Lord has to finish that fellow off.
സഭയെ പുതുതായിട്ട് വരുന്ന ഈ വിഷയങ്ങൾ വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ എന്താ കരുതുന്നതെന്നറിയാമോ? ഈ സഭയിൽ ഇവരെല്ലാം കൂടെ സങ്കീർത്തനത്തില് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്, അവന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? അവന്റെ അതിരമാന്തിയ അയൽക്കാരന്റെ
കാര്യമാണ്.
അവിടെ സഭയിലുള്ള പഴയ ആൾക്കാരെല്ലാം ആമീൻ പറയുന്നതിൽ ഉച്ചത്തില് അവന് എന്റെ ശത്രുവിനെ നിഗ്രഹിക്കണേ എന്നുള്ളതിന് ആമീൻ പറയും. വല്ല അത്ഭുതമുണ്ടോ?
He doesn't realize that in the New Testament it's not your neighbor, it's the lusts in your flesh that are the enemies that had to be slain.
എന്നാൽ നവാഗതനായിരിക്കുന്ന ഈ വിശ്വാസി തിരിച്ചറിയുന്നില്ല, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പഴയ മത സങ്കീർത്തനക്കാർ ആവർത്തിച്ച് പറഞ്ഞ ശത്രുക്കളൊക്കെ അവന്റെ ജഡത്തിൽ കുടികൊള്ളുന്നതായിരിക്കുന്ന മോഹങ്ങളാണ് എന്ന്.
There are believers who've been there for 10 years who still think of their neighbors when they read the Psalms.
പുതിയ ആളിന്റെ കാര്യം പോട്ടെ, പത്ത് വർഷമായിട്ട് ആ സഭയിലെ സ്ഥിരാംഗമായിരിക്കുന്ന ആളിന് പോലും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്ന ഉടനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽവക്കക്കാരാണ് ഇപ്പോഴും അവരുടെ ശത്രുക്കൾ.
I have been in many churches where they read the Psalms. Nobody ever explained what those enemies were.
സങ്കീർത്തനങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനപ്രസംഗം നടത്തുകയും ചെയ്യുന്ന ഒരുപാട് സഭകൾ ഞാനും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എങ്ങും ഇതിന്റെ ആത്മീയ അർത്ഥം ഇന്ന് നമുക്കുള്ളതായിരിക്കുന്ന പ്രസക്തി എന്താണെന്ന് പറയുവാൻ ആരും
മെനക്കെടാറില്ല.
ഒരുപക്ഷെ അതിന്റെ കാരണം ഈ സങ്കീർത്തനം വായിച്ച് വ്യാഖ്യാനിക്കുന്ന പാസ്റ്റർ തന്നെ ഇത് പ്രസംഗിക്കുമ്പോൾ അവന്റെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന അയൽക്കാരനെ കുറിച്ചായിരിക്കാം ഉള്ളിൽ ധ്യാനിക്കുന്നത്.
I think those churches would have been much more spiritual today if every morning they had got up and read Ephesians.
ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ളതായിരിക്കുന്ന സഭകള് ആഴ്ചതോറും ഞായറാഴ്ച അവർ കൂടി വരുന്ന സമയത്ത് ഒരുമിച്ച് ഏതെങ്കിലും സുവിശേഷ ഭാഗങ്ങളോ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ നിന്നോ വായിച്ചിരുന്നെങ്കിൽ എത്ര
നന്നായി.
അതിന്റെ സ്ഥാനത്തെ മത്തായി സുവിശേഷത്തിന്റെ 5, 6, 7 അധ്യായങ്ങൾ വായിച്ച് അത് വിശദീകരിച്ചിരുന്നെങ്കിൽ.
You know, tradition is such a powerful force that even the Holy Spirit cannot change it in most churches today.
നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പാരമ്പര്യം എന്ന് പറയുന്നത് നല്ലതെന്ന് കരുതുന്ന പാരമ്പര്യങ്ങൾ പരിശുദ്ധാത്മാവിന് പോലും വ്യത്യാസം വരുത്താൻ കഴിയാത്ത നിലയിൽ ആഴമായി ക്രിസ്തീയ സമൂഹങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുകയാണ്.
Jesus tried to deliver the synagogues for 3.5 years from their traditions. He failed.
അന്നത്തെ സിനഗോഗുകളെ അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തെ അവരുടെ അർത്ഥശൂന്യമായ നിർജീവമായ പാരമ്പര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ട് കർത്താവായ യേശു അക്ഷീണ പരിശ്രമം നടത്തി.
Today the Holy Spirit is trying to change people from their dead traditions and he fails in today's church.
യേശു അവിടെ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വർഷങ്ങളായിട്ട് അർത്ഥശൂന്യമായിരിക്കുന്ന ക്രിസ്തീയ പാരമ്പര്യങ്ങളെ തൂത്തുകളയാനായി പരിശ്രമിക്കുകയാണ്. പക്ഷേ ആത്മാവും പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു.
What does it mean when it says Jesus can save you from your sin?
യേശുവിനെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും, വിടുവിപ്പാൻ കഴിയുമെന്ന് പറയുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്?
You committed some sin today.
ഇന്ന് ഏതെങ്കിലും ഒരു പാപം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു വന്നിരിക്കുന്നു.
Maybe you got angry or you looked at a dirty picture and lusted.
ഒരുപക്ഷെ നിങ്ങൾ കോപിഷ്ടരായി, അല്ലെങ്കിൽ നിങ്ങൾ വൃത്തിഹീനമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രം കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിച്ചു.
You saw something on the internet that polluted your mind.
നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കി എന്തെങ്കിലും ഒരു അശ്ലീലം നിങ്ങൾ ഇന്റർനെറ്റിൽ കണ്ടുവെന്ന് വിചാരിക്കുക. നിങ്ങൾ പറയുന്നു, കർത്താവെ ഞാൻ അരുതാത്ത ചെയ്തുപോയി, എന്നോട് ക്ഷമിക്കണേ.
ക്ലെൻസ് മീ ഇൻ യുവർ ബ്ലഡ്.
അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ.
ഇറ്റ്സ് ക്ലെൻസ്ഡ് ഇമ്മീഡിയറ്റ്ലി.
അത് ഉടൻ തന്നെ കർത്താവ് ഏറ്റു പറയുമ്പോൾ തന്നെ കഴുകി.
ദി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഹസ് ഗോട്ട് സച്ച് പവർ.
പാപമോചനം നൽകുന്ന യേശുവിന്റെ രക്തത്തിന് അത്രയധികം ശക്തിയുണ്ട്.
ഹാസ് ഹീ ഫോർഗിവൻ യു?
അവൻ നിന്നോട് ക്ഷമിച്ചോ?
യെസ്,
നിശ്ചയമായും ക്ഷമിച്ചു.
ഹാസ് ഹീ സേവ്ഡ് യു?
കർത്താവ് നിന്നെ രക്ഷിച്ചോ പാപത്തിൽ നിന്ന്?
നോ.
ഇല്ല.
ബിക്കോസ് ടുമോറോ യു ആർ ഗോയിംഗ് ടു വാച്ച് ദി സെയിം തിങ് അഗൈൻ.
കാരണം നാളെ നീ കോപിക്കുകയും ഇന്ന് കണ്ട ആ അശ്ലീലം വീണ്ടും കാണാനും പോവുകയാണ്.
ആൻഡ് നെക്സ്റ്റ് വീക്ക് യു വിൽ ഡു ഇറ്റ് അഗൈൻ.
അടുത്ത ആഴ്ച നിങ്ങൾ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യും.
ഹി നെവർ സേവ്സ് യു.
ഒരിക്കലും ഈ രക്ഷകൻ എന്ന പേര് വിളിക്കുന്ന നിന്റെ യേശു നിന്നെ രക്ഷിക്കുന്നില്ല.
ഡോണ്ട് കോൾ ഹിം സേവിയർ, കോൾ ഹിം ഫോർഗിവർ. ബി ഓണസ്റ്റ് അറ്റ് ലീസ്റ്റ്.
അതുകൊണ്ട് ഞാൻ പറയാം, കുറച്ചുകൂടെ സത്യസന്ധരാകാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് അവന്റെ പേരൊന്ന് മാറ്റാം. രക്ഷകൻ എന്നുള്ള സ്ഥാനത്ത്, യേശു എന്നുള്ള സ്ഥാനത്ത് ക്ഷമിക്കുന്നവൻ എന്നവന് പേരും മാറ്റി.
ഐ കോൾ ഹിം സേവിയർ ബിക്കോസ് ഹി ഈസ് നോട്ട് ഓൺലി ഫോർഗിവൻ മീ, ഹി സേവ്ഡ് മീ.
ഞാൻ യേശുവിനെ രക്ഷകൻ എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്, അവന്റെ പാപങ്ങളെ ക്ഷമിച്ചവൻ മാത്രമല്ല, പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവൻ കൂടെയാണ്.
നോട്ട് കംപ്ലീറ്റ്ലി, ഐ എം സ്റ്റിൽ പ്രസിംഗ് ഓൺ ടു ദ ടോപ്പ്.
പരിപൂർണമായി എന്റെ പാപങ്ങളിൽ നിന്നെ വിടുവിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. ഇന്നും ഞാൻ പാപരഹിതമായ ഒരു ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് ആയുകയാണ്.
ബട്ട് ഐ എം നോട്ട് സ്ട്രഗ്ലിംഗ് വിത്ത് ദ സെയിം തിങ് ഐ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ത്രീ ഇയേഴ്സ് അഗോ.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ക്ലാസ് കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 10-20 വർഷം മുൻപ് ഞാൻ പോരാടിയിരുന്ന അതേ പാപങ്ങളോട് അല്ല ഇന്ന് ഞാൻ
പോരാടുന്നത്.
3 വർഷം മുൻപ് എനിക്ക് പോരാട്ടമുണ്ടായിരുന്ന പാപ മേഖലകളല്ല ഇന്ന് എന്റെ പോരാട്ട മേഖല.
സദൃശവാക്യങ്ങൾ
4:18 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമോ?
മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദിസ് ഇസ് നോട്ട് എ മെസ്സേജ് ടു കണ്ടെം എനിബഡി.
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറ്റബോധമുള്ളവാക്കുവാനല്ല.
ഐ എം ടെലിംഗ് യു ഓഫ് എൻ ഇൻഹെറിറ്റൻസ് യുവർ ഫാദർ ഹാസ് റിട്ടൺ ഫോർ യു ഇൻ ഹിസ് വിൽ ദാറ്റ് യുവർ എനിമി ഹാസ് റോബ്ഡ് യു ഓഫ്.
ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾ അനുഭവേദ്യമാക്കണമെന്ന് ഉദ്ദേശിച്ച് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ സമ്പത്ത് നിങ്ങളുടെ കണ്ണുകുരുടാക്കി നിങ്ങളുടെ ആത്മാവിന്റെ ശത്രുവായ പിശാച് അപഹരിക്കാൻ ഇടയാകരുത്. അതിനുവേണ്ടി മാത്രം.
പ്ലീസ് പിക്ചർ മീ ലൈക്ക് എ ലോയർ ഹൂസ് യുവർ ഫ്രണ്ട്.
നിങ്ങളുടെ സ്നേഹിതനായിരിക്കുന്ന ഒരു വക്കീലാണ് ഞാൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഭാവനയിൽ കാണും.
യുവർ മൾട്ടി മില്യനയർ ഫാദർ ഡൈഡ് ആൻഡ് റോട്ട് എ വിൽ.
കോടീശ്വരനായിരുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വിൽപ്പത്രം എഴുതി വെച്ച്
ലോട്ട് ഓഫ് ഹൗസസ് ആൻഡ് പ്രോപ്പർട്ടി
മരിച്ചുപോയി.
Lot of houses and property that he has put in the will in your name.
നിങ്ങൾക്ക് വേണ്ടി തന്റെ വിൽപ്പത്രത്തിൽ നിരവധി കെട്ടിടങ്ങളും ധാരാളം ഭൂസ്വത്തും ബാങ്ക് ബാലൻസും ഒക്കെ നിങ്ങളുടെ അപ്പൻ എഴുതി വെച്ചിട്ടാണ് മരിച്ചത്.
But some of your crooked relatives and neighbors have cheated you in some way, so you're living in a small little hut.
വഞ്ചകരായിരിക്കുന്ന നിങ്ങളെ വെറുക്കുന്ന നിങ്ങളുടെ ചില ബന്ധുക്കള്, നിങ്ങളുടെ സ്നേഹിതരെന്ന് അവകാശപ്പെട്ടവര് നിന്റെ പിതാവിന്റെ ഈ ഭീമമായ സ്വത്ത് നിന്നിൽ നിന്ന് അപഹരിച്ച് നിന്നെ വഞ്ചിച്ച് ഇപ്പം നീ ഒരു ചെറിയ കുടിലിൽ
താമസിക്കുകയാണ്.
ഞാന് നിന്റെ സ്നേഹിതനായ വക്കീൽ ഇത്രമാത്രമാണ് പറയുന്നത്, നിനക്ക് ഈ ചെറ്റക്കുടിൽ ദരിദ്രാവസ്ഥയിൽ തുടരേണ്ട
ആവശ്യമില്ല.
ഞാൻ നിങ്ങളെ കാണിക്കുന്ന നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ട് കടന്നുപോയ അവന്റെ ഇഷ്ടമുള്ള വില്ലാണ്.
And the best part is you don't even have to pay me the lawyer's fees for showing it to you.
ഏറ്റവും സന്തോഷകരമായ ഭാഗം കൂടെ ഞാൻ പറഞ്ഞു, ലോകത്തിലെ വക്കീലന്മാരെ പോലല്ല, നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് പോയത് നിങ്ങളുടെ സ്വന്തമാണെന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് അരക്കാശ് പോലും ഞാൻ ഫീസ്
ഈടാക്കി.
ഇതിൽ നിന്നൊക്കെ എനിക്കുള്ള നേട്ടം എന്നാ? നേട്ടമില്ലാതെ ആരും ഒന്നും ചെയ്യാറില്ലല്ലോ.
The joy that my Savior will find some more people whom he can save.
Praise the Lord. എന്റെ രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ചില ജീവിതങ്ങൾ കൂടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് കാണുമ്പോൾ എന്റെ രക്ഷകൻ ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ ആനന്ദമാണ് എന്റെയും സന്തോഷം.
You say that can't be. Nobody can be so selfless. Must be some ulterior motive this guy has.
ഞാൻ ഇത്രയൊക്കെ ഹൃദയം തുറന്നു പറഞ്ഞാലും എനിക്കറിയാം നിങ്ങൾ ചിലരെങ്കിലും പറയും അത് മുഴുവനൊന്നും ശരിയായിരിക്കത്തില്ല, എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യം കാണും, രഹസ്യ അജണ്ട കാണും, ഇങ്ങനെയൊക്കെ പറയുന്നത്.
You don't know me.
നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ.
There are some people here who have known me for 25 years.
ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട് 25 വർഷത്തിലധികമായി എന്നെ വളരെ അടുത്തറിഞ്ഞവർ.
Ask them what I try to get from them.
അവരിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ നേടാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് അവരോട് നിങ്ങൾ സാക്ഷ്യമായി.
There are people in Bangalore who have known me for 35 years.
കഴിഞ്ഞ 35 വർഷമായി എന്നെ വളരെ അടുത്തറിഞ്ഞിട്ടുള്ള ചില സഹോദരങ്ങൾ ബാംഗ്ലൂരിലുണ്ട്.
Ask them what I try to get from them.
അവരിൽ നിന്ന് എന്ത് നേട്ടം കൊയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം.
Not one പൈസ.
ഒരു പൈസയുടെ ലാഭം പോലും ഞാൻ ഇച്ഛിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല.
Only that they might be free and be disciples of Jesus Christ.
യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായി സാക്ഷാരുള്ള സ്വാതന്ത്ര്യം അവരറിയണം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം.
And it's not even because I want to send a report to America. I've never sent a report or photograph anywhere in my life.
പൗരിയമായിരിക്കുന്ന ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല എന്ന് മാത്രമല്ല, മറ്റാരെയും എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എഴുതി ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല.
Proverbs 4:18.
സദൃശവാക്യങ്ങൾ 4:18 എന്താണ് പറയുന്നത്?
If you have accepted Christ, you are righteous and justified in him.
അവിടെ നീതിമാന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനെ നാഥനുമായി സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ നീതിമാന്മാരാണ് ദൈവത്തിന്റെ ദൃഷ്ടി.
But this righteous person, there's a path that the Lord has made for him.
ഇങ്ങനെ ദൈവം നീതീകരിച്ച ഓരോ വ്യക്തിക്കും നടന്നു നീങ്ങേണ്ടതിനായി ദൈവം ഒരു പാത വെട്ടി തുറന്നു.
He doesn't expect you to sit on a seat for the rest of your life.
അങ്ങനെ ദൈവം നീതീകരിച്ച ഒരു ദൈവ പൈതല് അവന്റെ മരണം വരെ ഒരിടത്ത് ഇരുപ്പുറപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
It's not the seat of the righteous, it's the path of the righteous.
18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നീതിമാന്മാരുടെ പാതയെക്കുറിച്ചാണ്, അത് നീതിമാന്റെ ഇരിപ്പിടമെന്നല്ല.
That path gets brighter and brighter and brighter and brighter until the day Christ comes again.
അവനെ നമ്മോട് പറയുന്നത് ആ പാത പ്രഭാതത്തിന്റെ വെളിച്ചത്താൽ നട്ടുച്ചവരെ അധികമായി ശോഭയിൽ വർദ്ധിച്ചു വരുന്നു.
The picture here is when you are born again, it's like the darkness passing away and the sun is risen.
പ്രഭാതത്തിന്റെ കിരണങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. വീണ്ടുഞ്ഞരണത്തിന്റെ നിമിഷം രാത്രിയുടെ അന്ധകാരം പാപാന്ധകാരം മാറി നീതിസൂര്യന്റെ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ചു, നിങ്ങളിൽ പ്രഭാതം ഉദിച്ചിരിക്കുകയാണ്.
Christ the Son of Righteousness has risen in your heart.
നീതിസൂര്യനായിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിച്ചിരിക്കുന്നു.
And then you know how it is with the sun.
സൂര്യൻ കിടക്ക പ്രഭാതത്തിൽ ഉദിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം.
Little by little it goes up and up and up and up, up till it comes to the noonday position, which is the picture of Christ coming again.
സമയം കടന്നു പോകും തോറും ഈ സൂര്യൻ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് കയറുന്നതായി നാം കാണുന്നു. മാത്രമല്ല പ്രഭാതത്തിന്റെ വെളിച്ചമല്ല ഇപ്പോൾ 8 മണി 9 മണി ആകുന്നു, പ്രകാശം ക്രമാനുഗതമായി വർദ്ധിച്ചിട്ട് നട്ടുച്ചവരെ എന്ന് പറയുന്നത് അതിന്റെ പ്രകാശത്തിന്റെ മൂർധന്യം യേശുക്രിസ്തുവിന്റെ തേജസ്സിലെ മടങ്ങി വരവിന്റെ സമയം.
God's will for your life from the day you were born again was that the life of Christ should take over more and more and more and more and more and more and more of your
നിങ്ങൾ വീണ്ടും ജനിച്ചതായിരിക്കുന്ന ആ ദിവസം മുതൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം കർത്താവിന്റെ മടങ്ങി വരവ് വരെ നിങ്ങളുടെ ജീവിതം എല്ലാ ദിവസവും പടിപടിയായി അത്യധികം പ്രകാശപൂർണമായി
തീരണമെന്നുള്ളതാണ്.
ഞാൻ ഒരു ചിത്രം ഇത് വ്യക്തമാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചാൽ
ഐ വുഡ് ഡ്രോ ബ്ലാക്ക് സർക്കിൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക്.
തുടക്കത്തില് ഒരു ബോർഡിൽ മുഴുവനും ഒരു കറുത്ത വൃത്തം ഞാൻ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക.
That is your unconverted state of your life.
കർത്താവിന്റെ രക്ഷ അറിയാത്ത പാപത്തിന്റെ ഇരുട്ട് നിറഞ്ഞ മുഴുവനും അന്ധകാരമയമായിരിക്കുന്ന ജീവിതത്തിന്റെ ചിത്രമാണ് മുഴുവനും ഇരുണ്ട ഈ വൃത്തം.
One day you accept Christ into your heart.
ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു.
Right in the middle of this black circle is a little white circle.
മുഴുവനും കറുപ്പ് നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഈ വലിയ വൃത്തത്തിന്റെ നടുവിൽ ഒരു ചെറിയ പ്രകാശത്തിന്റെ തുള്ളി നിങ്ങൾ. കർത്താവേശുക്രിസ്തു വെളിച്ചമായവൻ നിങ്ങളുടെ ജീവിതത്തിൽ, അവന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു.
But his life is still not controlling every aspect of your life.
എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വീണ്ടും ജനിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നില്ല.
Not controlling your tongue, not controlling your eyes.
നിങ്ങളുടെ നാവിനെയോ നിങ്ങളുടെ കണ്ണുകളെയോ നിയന്ത്രിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ഈ ജീവൻ ആ സമയത്ത് കഴിയുന്നില്ല.
Not controlling your lust for food.
ഭക്ഷണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആസക്തിയെ നിയന്ത്രിക്കുവാനും ആ ജീവൻ അപ്പോൾ കഴിയുന്നില്ല.
Not controlling your financial affairs.
നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ നീതിയിൽ നിവർത്തിക്കുവാനും ആ ജീവന് കഴിയും.
But it has come in.
എന്നാൽ ദൈവത്തിന്റെ ജീവന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു.
Little by little.
അല്പമായി.
God's will is this white circle begins to become bigger and bigger and bigger and occupy more and more of this black circle called your flesh.
നിങ്ങളുടെ ജഡമെന്ന് പറയുന്നതായിരിക്കുന്ന ഈ കറുത്ത വൃത്തത്തിൽ ക്രമേണ ക്രമേണ ഈ ചെറിയ പ്രകാശം വളർന്ന് കൂടുതൽ പ്രകാശിച്ച് ജ്വലിച്ച് ഈ കറുപ്പിനെ മുഴുവനും ഇല്ലാതെയാക്കണം. അതാണ് ദൈവത്തിന്റെ.
It doesn't happen overnight.
അത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല.
It doesn't happen in a year.
ഒരു വർഷം കൊണ്ടും അത് പൂർത്തിയാകില്ല.
It's progressive.
എന്നാൽ അത് ക്രമാനുഗതമായി വളരുന്ന ഒരു പ്രകാശമാണ്.
That is what the Bible calls in another expression running a race.
അതുകൊണ്ടാണ് മറ്റൊരിടത്ത് തിരുവചനം ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം ഒരു ഓട്ടക്കളത്തിൽ മുൻപോട്ട് ഓടുന്ന വ്യക്തിയെ.
When you come to the starting line of this marathon race, you're born again.
ഒരു മാരത്തോൺ ഓട്ടത്തോട് സാദൃശ്യമാക്കി ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തുടക്കം എന്ന് പറയുന്ന വീണ്ടും ജനനത്തിന്റെ ദിവസമാണ്.
And you run and run and run, cover more and more and more territory and come closer and closer to the finishing line.
നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുന്നതിന് മുൻപേ എല്ലാ ദിവസവും ദീർഘസമയം നിങ്ങൾ ഓടി ഓടി കൂടുതൽ മേഖലകളിൽ കീഴടക്കി അവസാനം നിങ്ങൾ വിജയ സോപാനത്തിൽ എത്തുകയാണ്.
That is coming of Christ.
കർത്താവിന്റെ മടങ്ങിവരവാണ് നിങ്ങളുടെ ഓട്ടം തീരുന്നത്.
Every day you're progressing and covering more and more ground.
എന്നാൽ ദിവസങ്ങൾ കടന്നു പോകും തോറും നിങ്ങൾ ദൂരം പിന്നിടുകയാണ്. നിങ്ങൾ മുൻപോട്ട് ലക്ഷ്യത്തോട് അടുക്കുകയാണ്.
The apostle Paul was so faithful.
അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ അത്യധികം വിശ്വസ്തനായിരുന്നു.
That he says in 2 Corinthians 4.
രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക.
Verse 16.
16th വാക്യം.
My inner man is being renewed every single day.
അവിടെ താൻ പറയുന്നത് അകമേയുള്ള എന്റെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും.
Every day this white is becoming bigger and bigger and bigger in my life.
ഓരോ ദിവസം കഴിയുന്തോറും ഈ വെളുത്ത ആ പ്രകാശത്തിന്റെ മേഖല വളർന്ന് വികസിച്ച് വലുതായി കറുപ്പിനെ കീഴടക്കുകയാണ്.
In Philippians he says, I have not yet attained, but I am doing one thing, I am pressing on.
എന്നാൽ ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ലഭിച്ചെന്നോ തികഞ്ഞെന്നോ കീഴടക്കിയെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മുൻപോട്ട് ഓടുകയാണ്.
Let me tell you this finally.
ഒടുവിലായി ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയട്ടെ.
The whole way God does this is through the power of the Holy Spirit.
ദൈവം ഈ അത്ഭുതകരമായ പ്രവൃത്തി കറുപ്പിനെ ജഡത്തിലെ പാപമയമായിരിക്കുന്ന അന്ധകാരത്തെ തന്റെ ജീവന്റെ പ്രകാശം കൊണ്ട് ക്രമാനുഗതമായി കീഴടക്കി തുടച്ചു നീക്കുന്ന ഈ സമൂലമായ പ്രവൃത്തി ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ചെയ്യുന്നത്.
This is the main purpose with which the Holy Spirit was poured out on the day of Pentecost.
പെന്തക്കോസ്ത് നാളില് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം മനുഷ്യന്റെ മേൽ പകർന്നത് ഈ ഒരു ഉദ്ദേശ പൂർത്തീകരണത്തിനാണ്.
He might sanctify us completely.
നമ്മെ മുഴുവനായും ശുദ്ധീകരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടത്.
And why does he give us gifts?
എന്തിനാണ് ആത്മാവിന്റെ വരങ്ങൾ അവൻ നമുക്ക് നൽകുന്നത്?
He's given me gifts.
അവൻ എന്റെ ജീവിതത്തിൽ എന്തിനാണ് വരങ്ങൾ നൽകിയത്?
The purpose of these gifts is that I can bring this message to other people.
ഈ ആത്മീക വരങ്ങൾ എന്നിൽ നിങ്ങളിൽ കർത്താവ് പകർന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം, തേജസ്സിന്റെ സന്ദേശം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്.
So what shall I say?
ഞാൻ എന്ത് പറയുന്നു?
You know the widow who went to the judge, Jesus said a story in Luke 18.
ലൂക്കോസിന്റെ സുവിശേഷം 18th അധ്യായത്തിന്റെ തുടക്കത്തിൽ ഒരു ന്യായാധിപന്റെ അടുക്കൽ തന്റെ ആവശ്യമായി മുട്ടിക്കൊണ്ടിരുന്ന ഒരു വിധവയെക്കുറിച്ച് യേശു സംസാരിക്കുന്നു.
What did she say?
എന്താണ് അവൾ ന്യായാധിപനോട് പറഞ്ഞത്?
An enemy has taken some of my property. Get it back for me.
ഒരു ശത്രു എന്റെ പ്രതിയോഗി എന്നിൽ നിന്ന് ചിലത് അപഹരിച്ചിരിക്കുന്നു, എന്റെ സമ്പത്ത് അപഹരിച്ചിരിക്കുന്നു, അത് അവനിൽ നിന്നും എനിക്ക് മടക്കി തരണം.
Again and again and again she went till she got her property back.
അവളുടെ സമ്പത്ത് അവളുടെ അനുഗ്രഹങ്ങൾക്ക് മടക്കി ലഭിക്കുന്നതുവരെയും ലജ്ജ കൂടാതെ എല്ലാ ദിവസവും ന്യായാധിപനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന വിധവ.
Jesus
യേശു പറഞ്ഞു,
See what this unjust judge did.
അനീതിയുള്ള ഈ ന്യായാധിപതി ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
Don't you think God will hear the cry of his elect who cry day and night to him?
കർത്താവ് ചോദിക്കുകയാണ്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കരച്ചില് നീതിയുള്ള ന്യായാധിപനായിരിക്കുന്ന ദൈവം ശ്രവിക്കുകയില്ലേ?
How many of you are crying day and night to be delivered from sin's power in your life?
നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ ലഭിക്കേണ്ടതിന് രാപ്പകലില്ലാതെ ദൈവസന്നിധിയിൽ കണ്ണുനീർ വാർക്കുന്ന എത്ര പേരുണ്ട്?
The enemy has stolen your property and you sit back
and sleep peacefully. നിങ്ങളുടെ ആത്മാവിന്റെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് നിങ്ങൾക്കുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ നിങ്ങൾ ഇന്ന് കവർന്നെടുക്കുമ്പോൾ നിങ്ങൾ അലസരായി ഉറക്കത്തിലാണ്, നിദ്രയിലാണ്.
You wouldn't do that if your neighbor took 5 feet of your property.
എനിക്കറിയാം, നിങ്ങൾക്കുള്ള വസ്തുവിന്റെ 5 അടി അയലോക്കക്കാരന് അതിരു മാറ്റിയാൽ നിങ്ങൾ അന്ന് രാത്രി ഉറങ്ങത്തില്ല.
Because you value earthly property.
ലോകത്തിലെ വസ്തുക്കൾ, സമ്പത്ത് നിങ്ങൾ അധികം വിലമതിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്.
You don't realize what a loss it is when you lose your spiritual inheritance.
നിങ്ങളുടെ ആത്മീകമായിരിക്കുന്ന പൈതൃകം, അവകാശം, സമ്പത്ത് ശത്രു അപഹരിച്ച് നിങ്ങളത് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത് എത്ര വലിയ കാര്യമാണെന്ന് പലരും അറിയുന്നേയില്ല.
In Jesus name drive out the devil from your property that he has possessed.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവനുള്ള വിശ്വാസത്താൽ ദൈവം തന്റെ പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ നിനക്ക് സമ്പാദിച്ചു നിന്റെ ആത്മീക സമ്പത്ത് മടക്കി കിട്ടുവാനായിട്ട് പിശാചിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക. നമുക്ക് തലയുടെ വണക്കാം,
പ്രാർത്ഥിക്കാം.
നാം നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കിയിരിക്കുന്ന ഈ നിമിഷം,
will you pray that God will help you to experience the reality of this in the coming day?
നാം കേട്ടതായിരിക്കുന്ന ദൈവിക സത്യങ്ങളുടെ യാഥാർത്ഥ്യം വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുവാൻ എനിക്കിടയാകണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിറയട്ടെ.
Have a spiritual exercise with God tonight when you go to sleep.
ഇന്ന് രാത്രി നിങ്ങൾ വിശ്രമിക്കുവാൻ കിടക്കുന്നതിന് മുൻപേ ആത്മീകമായിരിക്കുന്ന ചില ഇടപാടുകൾ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ നടത്തണം.
Thank you Lord for your word.
കർത്താവേ, അവിടുത്തെ വചനത്തിനായി നന്ദി.
Pray that we shall possess our inheritance in Christ.
കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ അവകാശം പൂർണ്ണമായിട്ടും ഞങ്ങളുടേതായി തീരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.